നമ്മളുടെ പ്രയത്നമൊന്നും ഇല്ലാത്ത തലത്തിൽ തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്നും എവിടെയൊക്കെ ഒരു വിശ്വാസം മാത്രമായി കണ്ടുവോ അതിനറിവില്ലായ്മയിൽ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും ദുഃഖം മാത്രമായി സംഭവിക്കുന്നതും കാണാം. ഇത് വളരെ എളുപ്പമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷെ അഹന്ത ഈ കണക്ക് കൂട്ടാൻ പോലും നമ്മളെ പലപ്പോഴും വിടില്ല. നമുക്കതിനെ അറിയുകയും ചെയ്യാം, ഇന്നത് ചെയ്തതിന്റെ ഫലമാണ് ഇന്നതെന്നും ഇന്നതിന്റെ ഫലമാണ് ഇന്നതെന്നും കൃത്യമായി അറിഞ്ഞിട്ടും അഹന്ത അത് മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണെന്ന് സ്ഥാപിക്കാൻ വ്യാഖ്യാനിച്ച് വിഷമിക്കുന്നത് കാണാം. അറിവും ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെടുന്നതും അവിടെയാണ്. ശരിയല്ല, നമുക്കെല്ലാം എന്നും ഒരു പ്രതിയോഗിയുണ്ട്. അത്രത്തോളം കാലം ഈശ്വരൻ നമുക്ക് വിശ്വാസം മാത്രമാണ്. ശബ്ദം എവിടെ ഏത് വ്യക്തിയിൽ കേവലമായി വരുന്നുവോ അതെല്ലാം ഈശ്വരനാണെന്നറിയുകയും ഏത് വ്യക്തി ശാരീരികമോ മാനസികമോ ഇന്ദ്രിയപരമായ ഒരാഗം കൊണ്ട് നമ്മോട് എന്തു പറയുന്നുവോ അവിടെയൊക്കെ ഈശ്വര നിഷേധമാണെന്നറിയുകയും ചെയ്താൽ എളുപ്പമാണ്. പക്ഷേ നമ്മളുടെ ശരികൾ ശരിവെക്കുന്നത് കൊണ്ട് നമുക്ക് ആരോടും പ്രിയമുണ്ടാവില്ലല്ലോ. ഒരു കുഞ്ഞിനും അവന്റെ അച്ഛനോടും അമ്മയോടും അവന്റെ ശരികളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ മമതയുണ്ടാവില്ല. കാരണം അത് അവന് തന്നെ സമ്മതമായതാണ്. അതിന് സത്യച്ച് പ്രത്യേകതയൊന്നും തരുന്നില്ല. മമതയെല്ലാം തെറ്റിനെ ശരിയാക്കി വ്യാഖ്യാനിക്കുന്നവരോട്. അങ്ങനെയല്ല, നമുക്ക് തെറ്റ് പറ്റുമ്പോഴും അതിനെ ശരിയായി വ്യാഖ്യാനിക്കുന്ന ഒരു അച്ഛനെ, ഒരമ്മയെ, ഒരാചാര്യനെ, ഒരു ഗുരുവിനെ, ഒരു സ്നേഹിതനെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അല്ലെന്നുണ്ടോ? അല്ലെന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആരുമായും ചേരാൻ പറ്റില്ല. കാരണം അവനും അത് തേടി തന്നെയാണ് നമ്മുടെ അടുക്കിലൊരു ചേരേണ്ടതിനോട് ചേരേണ്ടെന്ന പടി ചേരുമ്പോൾ ചേർച്ച തകരാറിലാക്കുന്നതാണ് ഈ ലൗകിക ജീവിതം. ശരിയല്ല, രണ്ടുപേരും ഒരുമിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അവർ തമ്മിൽ ഈ ചേർച്ച ഉണ്ടാവണം. നിന്റെ തെറ്റ് ഞാനും എന്റെ തെറ്റ് നീയും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നിടത്തോളം നമുക്ക് ഇരുവിച്ചു വാർത്തു. എന്റെ തെറ്റ് നീ തെറ്റാണെന്ന് കണ്ടാൽ, നിന്റെ ശരിയെ കൂടി വേണ്ടി വന്നാൽ ഞാൻ ഇവിടെ എല്ലാ ലൗകിക ബന്ധങ്ങളും ഈ തലത്തിലേ ഉള്ളൂ. ശരിയാണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സമസ്ത ലൗകിക ബന്ധങ്ങളും ഇവിടെയുള്ളൂ. ഇതിലൂടെ ആത്മബോധത്തിന്റെയോ അതിന്റെ ഏഴ് അയൽവക്കത്തോ എത്തില്ല. അപ്പൊ അതുകൊണ്ട് സൃഷ്ടിയിലെ ശ്രദ്ധ, എല്ലാ സൃഷ്ടിക്കും മുമ്പും ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിൽ നിന്ന് പ്രഥമം ബീജവപനം. ഏത് ബീജത്തിൽ? വാസനാ ബീജത്തിൽ. അവിടെയാ സൃഷ്ടി നടക്കുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് ഭരതൻ മാനായ കഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഠിക്കാം. ഗീതാകാരനും ഇത് പറയും. യം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. അത് ഗീതയിൽ പറഞ്ഞത് കേട്ടിട്ട് ഒരേ അർത്ഥത്തിൽ മാത്രം പഠിക്കരുത്. മരണാസന്നനായ ഒരുവൻ മരിക്കാൻ പോകുന്ന സമയത്ത് എന്ത് സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അതായി അവൻ അടുത്ത ജന്മത്തിൽ വരുന്നു. ഇങ്ങനെയാണ് അതിന്റെ സ്ഥൂലമായൊരർത്ഥം. എന്തു സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ, മുൻകർമ്മങ്ങളുടെ ഏത് തുടർച്ചയെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ, അതാണ് നിങ്ങളുടെ ജാഗ്രതയായി പൊട്ടിവിടരുന്നത് എന്ന് നിങ്ങളുടെ നിത്യപ്രളയത്തിൽ. ഇവിടെ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് മാറ്റിമറിയാം. നിങ്ങളുടെ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ ചിച്ചക്തി എങ്ങനെ സങ്കല്പിച്ചിട്ടാണോ നിങ്ങളുടെ വ്യക്തിജീവിതം സമഷ്ടിയിൽ തുടരുന്നത്, അതായിത്തീരുന്നു എന്ന് നിങ്ങളുടെ നിത്യജീവിത സങ്കല്പത്തിലും. മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, മരിക്കാൻ പോകുന്ന ഒരുവൻ എന്തു സ്മരിക്കുന്നുവോ അതുപോലാണ് ഇനി അവന്റെ ജനനം. ജനിതക കലകളിൽ അവൻ സൂക്ഷിക്കുന്ന ഓർമ്മകളുമായാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഓർമ്മകളോടുകൂടി വന്ന ഞാൻ എന്റെ ഓർമ്മകളെ പരിശോധിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അടുത്ത ജന്മം എനിക്ക് ഞാൻ ഇച്ഛിക്കുന്നത് പോലാക്കാം. അതിനാണല്ലോ ഇത് പഠിക്കുന്നത്. രണ്ട്, ഓരോ നിമിഷവും ജനിക്കുന്നവനാണ് ഞാൻ. എന്റെ ഓരോ നിമിഷത്തിനും ഇടയിൽ ഒരു മരണവും ഒരു ജനനവുമുണ്ട്. ഓരോ നിമിഷത്തിലും ഓരോ നിമിഷാർത്ഥത്തിലും എന്റെ കാലത്തിന്റെ ഏതേകകത്തിലും, നല്ലോണം ശ്രദ്ധിക്കണേ, എന്റെ കാലത്തിന്റെ ഏതേകകത്തിലും ജനിമരണങ്ങൾ കലർന്നാ നിൽക്കുന്നേ. എന്റെ മൃത്യുവിൽ നിന്നുണരുന്ന ഓരോ വാക്കും ഓരോ പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്റെ ഓരോ നോട്ടവും പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്നെ കാണുന്ന ഒരു വ്യക്തിയെ ഒരു ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോഴുള്ള നോട്ടത്തിൽ നിന്ന് അയാൾ എന്നെക്കുറിച്ചുണ്ടാക്കിയ
യുഗങ്ങൾ നീടുന്ന കഥകളും കൽപ്പനകളും മുഴുവൻ ഇപ്പോൾ ഞാനൊന്ന് നോക്കുമ്പോൾ അത് അസ്ഥാനത്താണെന്ന് അയാളെ കൊണ്ടെത്തിക്കാൻ എന്റെ ഇന്നത്തെ നോട്ടത്തിന് കഴിയും.
ശരിയല്ല, ഇയാളെ പണ്ട് ഞാൻ എന്നെ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ആ കക്ഷി അല്ലല്ലോ ഇയാൾ. ഇത്ര മാറുവോ, ഇത്ര മാറുവോ? ഏറ്റവും വലിയ ശത്രുതയെ ഏറ്റവും വലിയ പ്രേമമായും ഏറ്റവും വലിയ പ്രേമത്തെ ഏറ്റവും വലിയ ശത്രുതയായും ഈ നിമിഷാർത്ഥത്തിന്റെ സൃഷ്ടികൾ കൊണ്ട് എനിക്ക് മാറ്റിമറിക്കാം. യം യം വാവിസ്മരൻ ഭാവം തജത്യന്തേ കളയപരം, അതെന്റെ നിമിഷാർത്ഥത്തിലെ സുഷുപ്തിയിലേക്ക് വരെ കൂട്ടിക്കൊണ്ടുപോയി പഠിക്കാൻ പര്യാപ്തമാകുമാറ് വിപുലമായാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതവും ഉണ്ട്. സ്വപ്നവും ജാഗ്രതവും ആ സുഷുപ്തിയാൽ അങ്കിതമാണ്. എന്റെ ഓരോ നിമിഷത്തിനും ഒരു സുഷുപ്തിയുണ്ട്. ഒരു നിശ്ചേഷ്ടതയിൽ നിന്നാണ് എന്റെ ജാഗ്രത ഉണർന്നു വരുന്നത്. ആ നിശ്ചേഷ്ടതയിൽ നിന്ന് യഥാർത്ഥമായി നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല മനസ്സ് ഒക്കെ ആദ്യമായി എന്റെ മനസ്സ് നന്നാകണം. എങ്ങനെ നന്നാകുന്നു? അതുപോലെ ലോകം. അവൻ വളരെ നല്ലവനായിരുന്നു, അവനെ മറ്റേയാൾ അടിച്ചു, അടിക്കില്ല. ഇങ്ങനെയാണ് ഭാരതീയ ചിന്ത. ഞാൻ വളരെ കൂടുതൽ ക്ലേശിച്ചു, വളരെ നല്ലവനായിരുന്നു, എന്നെ അയാൾ തെറി പറഞ്ഞു, പറയില്ല. അയാൾ വളരെ നല്ലവനായിരുന്നു, ഞാൻ അയാളെ തെറി പറഞ്ഞു. പഠിക്കേണ്ട രീതിയാണ് പറയുന്നത്. ഇത് പഠിക്കുന്നത് നേരെ ഉൾത്തയായിട്ടാണ് നമ്മൾ പഠിച്ചതിന്റെ. അവനത് അർഹിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് കൊടുത്തു, അതുകൊണ്ട് ഞാൻ രണ്ട് ചീത്ത വിളിച്ചു. അപ്പോൾ അവന്റെ തലത്തെ അപഗ്രഥിക്കാൻ എന്റെ തലം പോലും അറിയാത്ത ഞാൻ കേമനാകുന്നതോടെ പഠനം തീർന്നു. സത്യം മനസ്സിലാകുന്നതല്ലേ? സ്വപ്നം ചോദിച്ചോണ്ടാ പറയുന്നത്.
നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ സങ്കല്പത്തിലേക്ക്.
അപ്പൊ അത് ആ ചോദ്യം കൊണ്ട് തന്നെ പറഞ്ഞു. ഭാര്യയ്ക്ക് രണ്ട് കൊടുത്തു. നിങ്ങൾ കൊടുത്തിട്ട് ഭാര്യയുടെ അച്ഛനും അമ്മയും നാട്ടുകാരും വന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവൾ അർഹിക്കുന്നതാണ്. ഞാൻ രണ്ടല്ലേ കൊടുത്തുള്ളൂ, നിങ്ങളായിരുന്നെങ്കിൽ നാല് കൊടുക്കുമായിരുന്നു. അവിടെ പഠനം ആത്മനിഷ്ഠമല്ല, അവിടെ പഠനം വസ്തുനിഷ്ഠമാണ്. വസ്തുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങളെ അറിയണം. നിങ്ങളുടെ ബോധസത്ത ചാഞ്ചാടിയിട്ടാണ് വസ്തുവിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ വസ്തുവിനെ അല്ല കാണുന്നത്, നിങ്ങളെയാണ് കാണുന്നത്. പറഞ്ഞു മനസ്സിലായി? അതിന്റെ വികാരം നിങ്ങളിൽ നഴലിച്ച് നിൽപ്പുണ്ടെങ്കിൽ കേൾക്കുന്ന അവരുടെ അച്ഛനമ്മമാർ നിങ്ങളെ വിശ്വസിക്കുകയും വിശ്വസിക്കുകയും ഇല്ല. നേരെ നിങ്ങളുടെ വികാരമാണ് തെളിവ്, തെറ്റ് നിങ്ങളിലാണ്. അതാണ് സ്വപ്നം. ചോദിച്ച സ്വപ്നം അവിടെയാണ്. ഓരോ സുഷുപ്തിയിൽ നിന്നും നിങ്ങൾ ഉളവാക്കുന്ന സ്വപ്നങ്ങളാണ് ഇത് കാരണം. ഭൂമാവിൽ സ്വപ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമെങ്കിൽ ഓരോ സുഷുപ്തിയും നിങ്ങൾക്ക് നിയന്ത്രണത്തിലെടുക്കാൻ കഴിയുമെങ്കിൽ ഈ വിശ്വം നിങ്ങൾക്ക് എങ്ങനെയും എടുത്തു കളിക്കാം. അതിന് ഓരോ നിമിഷാർത്ഥത്തിലും ജാഗ്രത വേണം. ജാഗ്രത മീൻസ് ജാഗ്രതല്ല, ശ്രദ്ധ. അതിന് ഈശ്വരാനുഗ്രഹമാണ്. മറ്റൊരർത്ഥത്തിൽ ഈശ്വരാനുഗ്രഹമാണ്. ഇപ്പൊ വാസനയാലാണ്, ബീജവാസനയാലാണ് സൃഷ്ടി നടക്കുന്നത്. സമഷ്ടി വാസനയാലാണ് സമഷ്ടി സൃഷ്ടി നടക്കുന്നത്. ആ വാസന നിയന്ത്രിതമായാൽ, അപ്പോ വാസന തന്നെ മനുഷ്യ ബീജം. സൃഷ്ടി ആരംഭിക്കുവാൻ മുഖ്യ വാസന കർമ്മോപാധിക ബ്രഹ്മം, അതിനെയാണ് ബ്രഹ്മദ്രവം എന്നാദ്യം പറഞ്ഞ വെള്ളം. അപ്പൊ ആക്ക് ധാതു വക്രഗതി എന്നർത്ഥം. മന്ദാകിനി പര്യായം വിയദ്ഗംഗാ സ്വർണദി സുരദി ദീർഘിക എന്ന്. സ്വർണദി എന്ന് പറഞ്ഞാൽ സ്വർഗനദി. സുരദീർഘിക, ഇവിടെ ദീർഘിക കുളമെന്നർത്ഥം. വാബീതു ദീർഘിക, അതിനുശേഷം പൃഥ്വിയിൽ തന്നെ ഈ സ്വർണഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു സാഗരൻ. കഥ അറിയാം, കഥ ഞാൻ പറഞ്ഞ നേരം കളയണ്ട അല്ലേ. കപിലമഹർഷിയുടെ ആശ്രമത്തില് കുതിര എന്നത് അല്ലേ. അതിനെ ചെന്നെടുക്കുമ്പോ കപിലൻ സങ്കല്പിച്ച് ഭസ്മമാക്കിയതും അങ്ങനെ സാഗരപുത്രന്മാര് സഗരന്മാര് മൊത്തം ഇതായതും അതിൽ പിന്നീട് അംശുമാൻ സഗരന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചതും കപിലോപദേശപ്രകാരം. അംശുമാൻ പ്രയത്നിച്ചിട്ട് പറ്റാതെ വന്നിടത്ത് ദിലീപൻ തുടങ്ങുന്നതും ദിലീപന്റെ പ്രയത്നവും വഴിക്ക് വെച്ച് തീരുമ്പോൾ വീണ്ടും ഭഗീരഥൻ ഏറ്റെടുക്കുന്നതും സാഗരൻ സാഗരൻ ഏറ്റെടുക്കുന്നതും ആ സാഗരൻ ഏറ്റെടുത്ത് ഭൂമിയിലെ ഗംഗയെ കൊണ്ടിരുന്നതുമായ കഥയൊക്കെ കാൽപ്പനികമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഥയുടെ പിന്നിലുള്ള ആധ്യാത്മികതയൊന്നും ചിലപ്പം പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവണമെന്നില്ല. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഉണ്ടാവണമെന്നില്ല. നീറ്റ് നോട്ട്. അപ്പൊ അതിന് പഠിക്കാൻ എളുപ്പം. ഗംഗയ്ക്ക് മൂന്ന് ധാരകളാണ് പുരാണങ്ങൾ പറയുന്നത്. ഒന്ന് സ്വർഗത്തിൽ, രണ്ട് പൃഥ്വിയിൽ, മൂന്ന് പാതാളത്തിൽ. സ്വർഗംഗ, ഭൂഗംഗ, പാതാളഗംഗ എന്ന് ഗംഗയെ പറ്റി പറയും. ഈ മൂന്ന്, അതുകൊണ്ട് ത്രിപഥഗാമിനി എന്ന പേര്. തൃഷു, പതിഷു, ഗന്ധം, ശീലം, യസ്യ ത്രിപഥഗാമിനി. പുരാണങ്ങളൊക്കെ ഈ അല്ലെ, ഗംഗയും ഗംഗാജലവും ഒക്കെ വളരെ പവിത്രമാണ്. സ്ഥൂലമായും അങ്ങനെ തന്നെയാണ്, സൂക്ഷ്മമായി മാത്രമല്ല, ആധ്യാത്മിക അംശത്തിൽ മാത്രമല്ല. ലോകത്തിലെ സകല മാലിന്യവും വാരിയിടുന്ന ഗംഗയിലെ ജലം ഒരു കുപ്പി ഉണ്ടെന്ന് വീട്ടിൽ വെച്ചാൽ അതിൽ പുഴുക്കൾ ഉണ്ടാവില്ല. ആ നിലയിലും അത് പവിത്രം തന്നെയാണ്, തർക്കമൊന്നുമില്ല. കാരണം പലരും പോയി ഗംഗാജലം കൊണ്ടൊന്ന് വീട്ടിൽ വെക്കാറുണ്ട്. ബാക്കി ഏത് വെള്ളം എടുത്തു വെച്ചാലും, ഏത് കിണറ്റിലെ വെള്ളം എടുത്തു വെച്ചാലും അതില് കീടങ്ങൾ ഉണ്ടാവും. ഗംഗ ഏതറ്റത്തു നിന്നെടുത്താലും, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്ന കാശിയിൽ നിന്നെടുത്താലും ഉൾപ്പെടെ, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്നത് കാശിയിലാണ്. അവിടുന്ന് തന്നെ പോയി മുക്കിയെടുക്കുക. അപ്പുറത്ത് ശവം ഒഴുകുമ്പോൾ തന്നെ ഇപ്പുറത്ത് നിന്ന് വെള്ളം മുക്കിയെടുക്കുക, കൊണ്ടുവന്ന് വെക്കുക. അത് ബാഹ്യമായും അവർ ഉപമ കൊണ്ടുപോയപ്പോ ഉപമ വളരെ ഗംഭീരമാണ്. ഇത് സിക്കന്ദർ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ആദ്യം പറഞ്ഞ ആളുകളിൽ ഒരാൾ സിക്കന്ദറാണ്. സിക്കന്ദറിനെ അറിയും
തോന്നും.
അപ്പൊ അത് ആരും ഉണ്ടോ ചോദിച്ചാൽ, മാഷ് എവിടെ പോയി നോക്കിയാലും അങ്ങനെ തന്നെ കാണാം. ഗംഗയുടെ ഒരു പ്രത്യേകത അത് സിക്കന്ദറാണ് ആദ്യം പറയുന്നത്. സിക്കന്ദർ കേട്ടിട്ടില്ലേ? സിക്കന്ദർ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അയാള് ലോകപര്യടനത്തിനിറങ്ങുമ്പോ സോക്രട്ടീസ് പറഞ്ഞുവിടുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയുന്നുണ്ട്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഖരാത്ത്, സിക്കന്ദർ എന്നുള്ളത് ഭാരതീയ നാമം അലക്സാണ്ടറിന്, സുഖരാത്ത് എന്നുള്ളത് സോക്രട്ടീസിന്റെ ഇന്ത്യൻ നാമം. പൗരാണിക ഋഷിമാര് അവിടെ നിന്നുള്ള പേര് വന്നു കഴിഞ്ഞാല് തർജ്ജമ ചെയ്യാതെ സ്വീകരിച്ചിരുന്നില്ല. ആർദർ ആവലൻ പേര് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. കാരണം നമ്മളുടെ ദേശത്തിന്റെ സംസ്കൃതിക്ക് ഇണങ്ങുമാർ അവരെ കാണാനുള്ള, ഉയർത്തി കാണുവാനുള്ള ഒരു മാനസികാവസ്ഥ എന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പേര് തന്നെ പേരാക്കി മാറ്റിക്കൊണ്ട് കാണാനുള്ള ഒരു വളർച്ച നമുക്കുണ്ട്. വളർച്ചയാണ്, മോശമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ അതുകൊണ്ട് ആ സോക്രട്ടീസ് പോരുമ്പോ ഈ ഗംഗയിലെ ജലം സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട് സിക്കന്ദറിനോട്. ഗംഗയിലെ ജലം പിന്നെ ഋഷി അവരെ വന്ദിക്കുമ്പോ എന്റെ സന്ദേശം അറിയിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ കുണ്ടിയലന്റെ വസ്തുക്കളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഗംഗാജലമാണ്. രണ്ട്, ഇവിടുത്തെ അനന്തനിധികളായ വൈദിക സംസ്കൃതിയിലെ ഗ്രന്ഥ സമുച്ചയങ്ങൾ ഇത് സിക്കന്ദർ സ്മരിക്കുന്നുണ്ട്. ഏതായാലും ആ കഥ വരെ. അപ്പം ഗംഗ മറ്റേ തരത്തിലും പവിത്രമാണ്. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഒക്കെ പറയും. ആ ത്രിപഥഗാമിനിയായ ഭൂമിയിലേക്ക് വന്ന ചെറിയ ധാരയാണ് ഭഗീരഥൻ പൂർവന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത്. ആ മന്ദാകിനി സലിലം, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതിന് ക്ഷീരതുല്യ ജല എന്നാ പറയാ, പരിശുദ്ധ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ സുമേരുവിന്റെ പുത്രി മനോരമ, മനോരമയെ ഹിമവാൻ പത്നിയായി സ്വീകരിക്കുക, അവളിൽ ഗംഗയുണ്ടായിട്ട് ആ ഗംഗയെ ദേവകൾ പ്രാർത്ഥിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് വാൽമീകി രാമായണം പറയും. ഭൂമിയിൽ നിന്ന് തന്നെ പോയ ഗംഗയാണ് അവിടെ എത്തിയതെന്നാണ് വാൽമീകി രാമായണ കഥ. ഗംഗാ സ്തോത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും വാൽമീകിയുടെ സ്തോത്രമാണ്. വാൽമീകി, വ്യാസൻ, കാളിദാസൻ, ശങ്കരൻ ഇവരെല്ലാം ഗംഗ സ്തോത്രയിലുണ്ട്. വ്യാസന്റേത് ഗംഗ ഒഴുകുന്നതായി തോന്നുകയും ചെയ്യും. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനന്ത കേട്ടിട്ടില്ല? ഇത് ഗംഗാ സ്തോത്രമാണ്. അത് വ്യാസന്റെയാണ്, വേദവ്യാസന്റെയാണ്. അപ്പൊ ഇങ്ങനെ ഗംഗയെക്കുറിച്ചൊക്കെ ഒരുപാട് കൃതികൾ നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള കൃതികളൊന്നും ഇപ്പൊ ഏതായാലും ഉണ്ടാവില്ല, അതിൽ പേടിക്കാനുമില്ല. ആ മന്ദാഗിരിയെ തന്നെയാണ് ഭഗീരഥൻ കൊണ്ടു. അപ്പൊ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ദേവകളുടെ അഭീഷ്ടപ്രകാരം പോയി അവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെയാണ് ഐതിഹ്യ കഥ. ഐതിഹ്യ കഥ നിർത്താൻ മതി, ആധ്യാത്മിക നമുക്ക് പുറകെ നോക്കാം. അപ്പൊ ആകാശഗംഗ സൂക്ഷ്മരൂപത്തിൽ ബ്രഹ്മദ്രവമാണ്. ആ ബ്രഹ്മദ്രവമായ, അതായത് ജീവാത്മാവ് പരലോക ഗമനം നടത്തുമ്പോൾ അപവേഷ്ടിതമായി പോകുന്നു എന്ന് പറയും. തദന്തര പ്രതിപത്തൌ രഹതി സംപരിശ്വത്തഹ എന്ന് വ്യാസൻ അവിടെയാണ് അപരിവേഷ്ടിതമായി പോകുന്നത്. പ്രശ്ന നിരൂപണാഭ്യാം ലോകാന്തര പ്രതിപത്തിക്ക് വേണ്ടി ജീവാത്മാവ് ജലത്താൽ വേഷ്ടിതനായിട്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ടായി കർമ്മം ചെയ്യുമ്പോഴൊക്കെ ജലം പ്രോഷണം ചെയ്യുന്നൊക്കെ, ജലം പ്രോഷണം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്കുള്ള ജലം ഉണ്ടാവില്ല എന്നൊരു കാര്യകാരണ രൂപമായ ദേഹത്തേക്ക് വെച്ചിട്ട് സങ്കല്പിക്കും. അപ്പൊ ജലത്തിലാണ് ജീവന്റെ ആദ്യത്തെ തുടിപ്പും, ജലരൂപമാണ് ശുക്രവും, ജലരൂപമായിരിക്കുന്ന പുംബീജവും ജലരൂപമായിരിക്കുന്ന സ്ത്രീ രജസ്സും തമ്മിൽ ചേർന്നിട്ടാണ് സൃഷ്ടി തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ജലമാണ് ഇതെല്ലാമെന്ന് പൗരാണികന്റെ കൽപ്പന. അത് ആദിശങ്കരാചാര്യരുടെ ഗംഗാ സ്തോത്രത്തിലും കാണാം. ഗംഗേ ത്രൈലോക്യസാരി സകല സുരവധു ദൗതവിസ്തീർണതോയെ പൂർണ്ണബ്രഹ്മസ്വരൂപേ ഹരിചരണരജോ ഹാരിണി സ്വർഗമാർഗേ പ്രായശ്ചിത്തം യതിസ്യ തവജലഗണിക ബ്രഹ്മഹത്യാദിഭാവേ കസ്ത്വം ശ്രോതും സമർത്ഥ സ്ത്രീ ജഗദാ ജഗദാഘ ഹരേ ദേവി ഗംഗേ പ്രസീദ എന്ന് ശ്രീശങ്കരൻ. അത് സ്തോത്രവും നിങ്ങൾക്ക് ഈ കൂടെ ഓർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പൊ മൂന്ന് ലോകങ്ങളുടെയും ഭൂമി സ്വർഗം പാതാളം ഇതിന്റെ സാരവും ലൗകികമായി ഗംഗയാണ്. അപ്പൊ സമ്പൂർണ്ണ ജഗത്തിന്റെ സാരം ഗംഗയാണ്. എങ്ങനെ? അപ്പൊ ഗംഗയുടെ ആധ്യാത്മിക അർത്ഥം നോക്കിയാലേ ഇത് മനസ്സിലാവും. ഭൂസ്വർഗ പാതാളങ്ങൾ മൂന്നിന്റെയും സാരം ഗംഗയാണെന്ന് പറഞ്ഞാൽ സകലതിന്റെയും സാരം. അപ്പൊ ഗംഗ നൈരന്തര്യമുള്ളവളാണ്, ഗംഗ പ്രവാഹനിത്യതയുള്ളവളാണ്. പ്രവാഹനിത്യത നൈരന്തര്യം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഗംഗയെ പോയി കുളിച്ചിട്ട് മുങ്ങിട്ട് പൊങ്ങുമ്പോൾ ഞാൻ കുളിച്ചതും മാഷു കുളിച്ചതും ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. ഞാൻ മുങ്ങിയിട്ട് പൊങ്ങിട്ട് പിന്നെ മുങ്ങുന്നത് ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. പ്രവാഹനിത്യതയിൽ, കാരണം ആദ്യത്തെ വെള്ളം ഈ പ്രവാഹനിത്യതയുള്ള ഭൂസ്വർഗ പാതാളങ്ങളെ യോജിപ്പിക്കുന്ന ഗംഗ ഏതാണ്? പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലെ പ്രവാഹനിത്യത ഏതാണ്? ഗംഗാശബ്ദം കൊണ്ട് അതാണ്. അപ്പൊ ഏതാണ് ആ പ്രവാഹനിത്യതയുള്ള കർമ്മം? പ്രപഞ്ചം നിലനിൽക്കുന്നത് കർമ്മത്തിലാണ്. കർമ്മത്തിന്റെ നിത്യതയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒഴുക്ക്. നമ്മുടെ പൂർവന്മാരൊക്കെ ചെയ്ത് കൈമാറിത്തന്ന കർമ്മങ്ങളിലൂടെ കടന്നു കിടന്ന നമ്മുടെ ഇവിടം വരെ എത്തി. പക്ഷേ ബോധം നമുക്ക് കുറവായതുകൊണ്ട് നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളുടെ സ്വരൂപം മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവിടെ നിങ്ങൾ ആധുനികമെന്നും പൌരാണികമെന്നും ഒക്കെ വേലി കെട്ടിത്തിരിക്കുന്നു. ഏതൊരറിവും അറിവായിത്തീരുന്നതിന് മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം. അപ്പൊ അറിവിന്റെ ഒരു ചാക്രിക ഗമനമാണ് ഈ പ്രപഞ്ചം. അറിവോ കർമ്മരൂപവുമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം. കർമ്മരൂപമല്ലാത്ത ഒരറിവും പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ടാവില്ല. ഞാൻ പഠിക്കുന്നതും ഞാൻ ഉൾക്കൊള്ളുന്നതും ഞാൻ കാണുന്നതും ഞാൻ ചെയ്യുന്നതും എല്ലാം എന്റേതല്ല, എനിക്ക് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. അതിനെ പഠിച്ചാൽ അതിന് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. അതിനെ പഠിച്ചാൽ അതിന് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. എത്ര പുറകോട്ട് പോകാൻ കഴിയുന്നുവോ അത്രയും പുറകോട്ട് പോകുമ്പോൾ ഞാനും ഞാൻ പഠിച്ചതും ഇനി വരാനിരിക്കുന്നവൻ പഠിക്കുന്നതുമെല്ലാം അതിൽ പൂർണമായി ഉണ്ട് എന്നും അതാണ് കൂടുതൽ മനോഹരമെന്നും ഞാൻ പഠിച്ചു വന്നപ്പോഴുള്ള തെറ്റാണ് ദുഃഖങ്ങളെന്നും പഠിച്ചും പിരിച്ചും പോകും തോറും ദുഃഖം കൂടുകയാണെന്നും കാണാം. പ്രപഞ്ചഗമനത്തിന്റെ രീതി എത്രത്തോളം യാത്ര ഇങ്ങോട്ട് വന്നോ അത്രത്തോളം സത്യത്തിൽ നിന്നും അത്രത്തോളം ആനന്ദത്തിൽ നിന്നും അത്രത്തോളം അറിവിൽ നിന്നും അകന്നു എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ എന്ന്. സമ്മതമാവില്ലാത്ത കാര്യങ്ങളായി പറയും, സമ്മതമാവില്ലാത്ത കാര്യങ്ങളായി പറയും. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ ആരോഗ്യം എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ സമൂഹത്തിനും ഉണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ അറിവ് ഭൗതികമായും ആധ്യാത്മികമായും എനിക്ക് മുമ്പുള്ള തലമുറയ്ക്കുണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ സ്നേഹം, കരുണ, സത്യം, ധർമ്മം എന്റെ മുമ്പുള്ള തലമുറയ്ക്കുണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ ഓജസ്സും തേജസ്സും എന്റെ മുമ്പുള്ള സമൂഹത്തിനുണ്ടായി. വെറും കൽപ്പനയായിട്ട് എടുക്കുക ഞാൻ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ. സമ്മതിക്കാൻ പറ്റാത്തവരെണ്ണം മാത്രം ഇങ്ങോട്ട് തിരിച്ചു പറയും. പഴകും തോറുമാണ് അറിവ് സത്യത്തോട് കൂടുതൽ എടുക്കുന്നത്. പഴയതാകും തോറുമാണ്
അറിവ് മൂടുപടമില്ലാതെ തെളിയുന്നത്. പഴകും തോറുമാണ് സ്നേഹത്തിനും വാത്സല്യത്തിനും അഹിംസയ്ക്കും അസ്ഥേയത്തിനും ഒക്കെ അർത്ഥമുണ്ടാകുന്നത്. ഇത്രയും എന്റെ ഒരു വെറും വാക്കായി, ദിസ് എ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാൽ കൂട്ടരുത്, വെറും സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഒരു നിമിഷം നല്ലപോലെ ആലോചിച്ച് തീരുമാനിക്കണം. വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ.
ശരിയാണ്.
അയൽവക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അച്ഛനമ്മമാരോടുള്ള ബന്ധങ്ങൾ, ശകാരിക്കുമ്പോഴും അടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ് ചെയ്ത്. സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒരു ശതമാനം പോലും നിങ്ങൾ ഞാൻ പറയുന്നതിനോട് അനുകൂലിക്കണമെന്ന നിഷ്ഠയുള്ളവനല്ല. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്. ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ്, മിയർ സ്റ്റേറ്റ്മെന്റ്. അല്ല, എന്റെ ശബ്ദം പോലും സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. അല്ല, നിങ്ങളെ കൊണ്ട് അതിന് പോസിറ്റീവായ ഒരു ഉത്തരം പറയിപ്പിക്കണമെന്ന മാനസികാവസ്ഥയോടുകൂടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമല്ല, വെറും ഒരു സ്റ്റേറ്റ്മെന്റ്.
ഈ ബന്ധങ്ങളിൽ ചില അസ്ഥാനത്തായിട്ട് തോന്നുന്നുണ്ട് പോലും.
അത് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനെ വെറുതെ നോക്കുക, എല്ലാ അംശത്തിലും, പഠനത്തിന്റെ എല്ലാ അംശത്തിലും നോക്കുക.
പഠനത്തിന്റെ ഭൗതികപരമായിട്ട് നോക്കുന്ന സമയത്ത് എന്റെ ഉപ്പ് ഖുർആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ലിപ്പം വരുന്നു.
അല്ല, ആ പഠനം അല്ല വെച്ച്. അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വരുന്നത്, അതങ്ങ് മാറ്റി വെക്കുക. ആ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിലെ സത്യം, അന്തസത്ത, വെതർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്.
പക്ഷെ അതറിയുമ്പോൾ ഭാവി വളരെ അങ്ങോട്ടേക്ക് ഇനിയും പോകും.
അപ്പോൾ സത്യത്തിൽ ഈ ഭാവി എന്നതിനേക്കാൾ ഒരു പുറകോട്ട് പോക്ക് ആവശ്യമാണെന്ന് വരുമോ എന്നാ പിന്നെ ചിന്തിക്കേണ്ടത്. ആ ചിന്തയൊക്കെ പുറകെയാകാം. അതിനു മുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അത് മാത്രമാണ് ആലോചിക്കേണ്ടത്. ട്രൂ ആണോ? വക്കീലിന് മുമ്പുള്ളൊരു വക്കീലിന്റെ സ്നേഹവും കാരുണ്യവും വരുന്നവനോട് ഒരു തൊഴിലെന്ന നിലയിൽ എടുക്കുന്നതും വക്കീലിന് ശേഷമുള്ള ഒരു വക്കീലിന്റെ മാനസിക ഭാവവും ആ തൊഴിലിൽ വെച്ച് അവഗ്രഹിക്കുമ്പോൾ വക്കീലിന്റെ ആദ്യകാലത്ത് പ്രവൃത്തിയിൽ എടുക്കുന്നതായ ഒരു ജഡ്ജിന്റെ മനോഭാവവും അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അത് മാറ്റി വെച്ചുകൊണ്ട് ജനറൽ ആയി ചോദിക്കുന്നു. അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അപവാദത്തെ കണക്കിലെടുക്കരുത്. അപവാദം മീൻസ് എക്സെപ്ഷൻ. എക്സെപ്ഷനെ മാറ്റി വെച്ചിട്ടെടുത്താൽ പഴയ ജഡ്ജിമാണ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, രാഷ്ട്രീയ നേതാക്കന്മാരോടും രാഷ്ട്രീയത്തോടും എക്സിക്യൂട്ടീവിനോടും തന്റെ മതത്തോടും ജാതിയോടും തന്റെ ചുറ്റുപാടുകളോടും അവർ പുലർത്തിപ്പോന്ന ബന്ധങ്ങൾ അവരുടെ വെർഡിക്റ്റില് പ്രതിഫലിച്ചിരുന്നുവോ ഇല്ലയോ എന്നുള്ളതിനെയും ഇന്നുള്ളവർ പറയുമ്പോൾ അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതിനെയും അങ്ങനെയുള്ളതിനെ അപഗ്രഥിക്കാം. അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ ഇന്നലെയുടെ ആളുകളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്, ഇതങ്ങളുടെ ചോദ്യത്തിന്റെ അന്തസത്ത. ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്നലത്തെ അധ്യാപകന്റെ മാനസികാവസ്ഥ